അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:17 17-18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഇന്ന് അനേകരും ആ കുന്നിന്റെ മുകളിൽ താമസിച്ചുകൊണ്ട് താഴ്വരയിൽ താമസിക്കുന്ന മനുഷ്യരെ നോക്കി, ഹോ, എന്തൊരു കഷ്ടമായിരിക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യരെ കണ്ടേ, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചു കളയാം. ഇവർക്ക് വല്ല ഗോതമ്പോ തുണിയോ കുളിക്കുവാനുള്ള സോപ്പോ ഒക്കെ നൽകിയേ മതിയാകൂ. ഞാൻ ഈ കുന്നിൻമുകളിൽ താമസിക്കുന്നതിനാൽ എനിക്കതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെയാണ്. കുന്നിൻമുകളിൽ പാർക്കുന്നവനായാലും താഴ്വരയിൽ പാർക്കുന്നവനായാലും ദൈവം ആവശ്യപ്പെടുന്നതിനെ നിറവേറ്റുവാൻ ഒരുപോലെ തടസ്സങ്ങളുള്ളവ ആയിരിക്കും. ഒരേ ഒരു വ്യത്യാസം മാത്രം ഞാൻ കാണുന്നത്, താഴ്വരയിൽ താമസിക്കുന്ന മനുഷ്യൻ കുന്നിൻമുകളിൽ താമസിക്കുന്നവനേക്കാൾ വേഗത്തിൽ തന്റെ ആവശ്യം മനസ്സിലാക്കിയെന്നിരിക്കും. മതഭക്തരും സ്വയനീതിക്കാരുമായ നല്ല മനുഷ്യരെ, ആ പേരിൽ അറിയപ്പെടുന്നവർക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. ഇപ്രകാരമുള്ള നല്ല മനുഷ്യരെ ദൈവം ന്യായം വിധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏതാനും പ്രമാണങ്ങൾ റോമാലേഖനം 2:2 പൌലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നു. 1 മനുഷ്യന്റെ അനീതിയും 2 മനുഷ്യന്റെ സ്വയനീതിയും വെളിപ്പെടുത്തിയിരിക്കുന്നു. 2:1 അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയും നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ഈ 2 ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമത്രേ ഇവിടെ നാം കാണുന്നത്. പൌലോസ് ഇവിടെ രക്ഷയെക്കുറിച്ചല്ല പറയുന്നത് എന്ന വസ്തുത നാം ഒന്നാമത് മനസ്സിലാക്കിയിരിക്കേണ്ടതത്രേ. പാപത്തെക്കുറിച്ചും മനുഷ്യനെ ന്യായം വിധിക്കുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന അടിസ്ഥാനത്തെക്കുറിച്ചുമത്രേ പൌലോസ് ഇവിടെ പറയുന്നത്. ന്യായവിധിക്കുള്ള ഈ പ്രമാണങ്ങൾ രക്ഷയ്ക്കുള്ള അടിസ്ഥാനമല്ല, പിന്നെയോ ന്യായവിധിക്കുള്ള അടിസ്ഥാനമാകുന്നു. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാൽ ന്യായം വിധിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രക്ഷകൻ ഉള്ളതിനാൽ ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള ഏക മാർഗം സുവിശേഷമാകുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ദൈവപുത്രനെ തള്ളിക്കളയുന്നത് ഒരു വ്യക്തിയുടെ മേൽ പെട്ടെന്ന് ശിക്ഷാവിധി വരുവാൻ കാരണമാക്കി തീർക്കുന്നു. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് 1 യോഹന്നാൻ 5:12 നാം വായിക്കുന്നു. അവൻ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടെന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:24. യോഹന്നാന്റെ സുവിശേഷം 3:16 കൊണ്ട് നാം പലപ്പോഴും തൃപ്തരാണ്. പക്ഷേ അതേ തുടർന്ന് ദൈവം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:17-18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ എന്ന് 3:36 വാക്യത്തിലും നാം കാണുന്നുണ്ട്. അങ്ങനെ ഇന്ന് ക്രിസ്തുവിനെ കൂടാതെയുള്ള വ്യക്തികൾ ആരായിരുന്നാലും നഷ്ടപ്പെട്ടവരാണ്. താങ്കൾ ഒരു മതഭക്തനായ മനുഷ്യനായിരിക്കും, താങ്കൾ വളരെ നല്ലൊരു വ്യക്തിയായിരിക്കും, എന്നാൽ സുഹൃത്തെ, ക്രിസ്തുവിനെ കൂടാതെ താങ്കൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നത് അത്രേ യാഥാർത്ഥ്യം. അതിന് വേറെ ഉപാധിയൊന്നുമില്ല. ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും സൂചിപ്പിക്കുന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ യഹൂദന്മാരും യവനന്മാരും ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യരെ പൊതുവേ സൂചിപ്പിക്കുന്ന വാക്കാണിത്. വീണ്ടും വായിക്കുന്ന, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ. ഇവിടെ പൊതുവായ കാര്യത്തിൽ നിന്ന് പ്രത്യേക കാര്യത്തിലേക്ക് പൌലോസ് പ്രവേശിക്കുന്നു. സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്ക് കടക്കുന്നു. മനുഷ്യവർഗത്തിൽ ഉള്ള ഏതൊരു വ്യക്തിയെയും ഉദ്ദേശിച്ചാണ് പൌലോസ് പറയുന്നത്. എന്നാൽ അത് അവൻ മറ്റുള്ളവരെ വിധിക്കുന്ന മനുഷ്യർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. വിധിക്കുക എന്നതിന് ദുരുദ്ദേശപരമായി മറ്റുള്ളവരെ വിധിക്കുക എന്ന അർത്ഥമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ തർജ്ജിമ അല്പം ഒന്ന് വ്യത്യസ്തപ്പെടുത്തി പറയുകയായിരിക്കും യോജിക്കുന്നില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ എന്നൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇതാ ഒരു വലിയ പ്രശ്നം. ഒന്നാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ മോശമായ ഭീതിജനകമാവണ്ണം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടരോട് ഒരു വിശ്വാസിക്ക് ഒരു ദൈവപൈതൽ നിന്ന് എന്തു മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്? അവർ കുറ്റക്കാരെന്ന് വിധിച്ച് തള്ളുന്ന മനോഭാവമാണോ? ഓ, ഇവനൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന ചിന്തയാണോ? അല്ല, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഭാരം, നമ്മുടെ ചിന്തയെപ്പോഴും. അവർക്ക് സുവിശേഷം അറിയിച്ചു കൊടുക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതത്രേ. അവർ നഷ്ടപ്പെട്ട പാപം മനുഷ്യരാണ്. അവർക്കൊരു രക്ഷകനെ ആവശ്യമാണ്. അവർ അതിനായി തപ്പിത്തടയുകയാണ്. ഈ വലിയ രക്ഷ അറിയാതെ ലക്ഷങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ചുറ്റും മരിച്ചു വീഴുന്നു. ആരുപോയി പറയും? ഇതേക്കുറിച്ച് ഓർക്കുമ്പോൾ താങ്കളുടെ ഹൃദയം ബിങ്ങിപ്പൊട്ടാറുണ്ടോ സുഹൃത്തെ? ദൈവം അത് ആഗ്രഹിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ എന്ന് വായിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുതന്നെ പ്രവർത്തിക്കുന്നു എന്നതിന് ദൈവസന്നിധിയിൽ അത്ര തന്നെ മോശവും ഭയങ്കരവും നിന്ദ്യവുമായ പ്രവർത്തനങ്ങൾ എന്ന അർത്ഥമാണുള്ളത്. നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ന്യായാധിപന്റെ സ്ഥാനമാണ് ഏറ്റെടുക്കുന്നത്. നാം നമ്മുടെ മാനദണ്ഡത്തിൽ മറ്റുള്ളവരെ ന്യായം വിധിക്കുന്ന അതേ രീതിയിൽ ദൈവത്തിന് തന്റേതായ മാനദണ്ഡത്തിൽ നമ്മെ ന്യായം വിധിക്കുവാൻ അധികാരമുണ്ട് എന്നത്ര പൌലസപ്പുസ്തലൻ പറയുന്നത്. നാം ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മാനദണ്ഡം ഉപയോഗിച്ച് മറ്റുള്ളവരെ വിധിക്കും. എന്നാൽ ഓരോ സമൂഹത്തിന്റെ മാനദണ്ഡം വ്യത്യസ്തമാണെന്നറിയാമോ? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ചെറിയ കൂട്ടത്തിന്റെ മാനദണ്ഡത്തിന് വ്യത്യസ്തമായി നിൽക്കുന്ന എല്ലാവരെയും നാം കുറ്റം വിധിക്കും. ഉദാഹരണത്തിന്, വസ്ത്രധാരണം. മാന്യമായി വസ്ത്രധാരണം ചെയ്യണം എന്നുള്ളത് സത്യമാണ്. എന്നാൽ എല്ലാവരും സാരി മാത്രം ഉടുക്കണമെന്ന് പറഞ്ഞാലോ? വെള്ളവസ്ത്രത്തിലല്ലാതെ ആരാധിക്കുവാൻ വരുന്നവരെല്ലാം അശുദ്ധരാണെന്ന് ചിന്തിക്കുന്നതോ? എനിക്ക് ചില കൂട്ടങ്ങളെ അറിയാം. അതിലെ അംഗങ്ങൾ കള്ളം പറഞ്ഞാൽ ആരും ചോദിക്കില്ല. ഏഷണി പറയുന്നതിനെയും ആരും വകവയ്ക്കില്ല. ജീവിതരംഗങ്ങളിൽ അവിശ്വസ്തത കാണിക്കുന്നതും വളരെയാണ്. എന്നാൽ അവരുടെ നോട്ടത്തിൽ ആഭരണം ഇടുന്നവരെല്ലാം അനാത്മികരാണെന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരെ സഭയിൽ ചേർക്കുകയുമില്ല. ദൈവം നമ്മെ കാണുന്ന വിധത്തിൽ നമുക്ക് നമ്മെ തന്നെ കാണുവാൻ കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ അരിഷ്ടത അപ്പോൾ മാത്രമേ നാം മനസ്സിലാക്കൂ. സ്വർഗത്തിന് എന്ത് സംഭാവനയാണ് താങ്കളും ഞാനും നൽകുവാൻ പോകുന്നത്? താങ്കൾ ആ സ്ഥലത്തിനൊരലങ്കാരമായിരിക്കുമോ? ചിലരുടെ സംസാരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഈ കൂട്ടർ സ്വർഗത്തിൽ ചെല്ലുന്നതിനാൽ സ്വർഗം കൂടുതൽ മനോഹരമായ സ്ഥലമാകുവാൻ പോകുന്നു എന്നാണ്. എന്നാൽ ഈ പറയുന്നവർ ഭൂമിയിലായിരുന്നിട്ട് ഇവിടുത്തെ നന്മ ഒട്ടും തന്നെ വർദ്ധിച്ചില്ല. മറ്റുള്ളവർക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഏതായാലും ദൈവം താങ്കളെ വിധിക്കുവാൻ പോകുകയാണ്. ഒരു കാര്യം, അവിടുന്ന് താങ്കളെ താങ്കളുടെ മാനദണ്ഡം അനുസരിച്ചല്ല വിധിക്കുവാൻ പോകുന്നത്. ദൈവം തന്റെ മാനദണ്ഡം അനുസരിച്ച് താങ്കളെ ന്യായം വിധിക്കും. അങ്ങനെ കേട്ടിട്ട് താങ്കൾക്ക് പ്രയാസം തോന്നുന്നുണ്ടോ? പ്രയാസമുണ്ടായേ മതിയാകൂ. നാം ദൈവത്തിന്റെ മാനദണ്ഡത്തിനനുസരിച്ച് എത്തിച്ചേർന്നിട്ടില്ല എന്നത് വാസ്തവമായ സംഗതിയത്രേ. ദൈവത്തിന്റെ ആ നിലവാരം, ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടതാണ്. തുടർന്ന് ദൈവം സംസ്കാര സമ്പന്നരായ പാപികളെ എപ്രകാരം ന്യായം വിധിക്കുമെന്നുള്ളതിന്റെ പ്രമാണങ്ങൾ പൌലോസ് നമുക്ക് നൽകുന്നു. ഒന്നാമത്തെ വലിയ പ്രമാണം ഇതാണ്. രണ്ടാം വാക്യം, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി വാസ്തവത്തെ ആധാരമാക്കിയാണ് എന്ന് നാം അറിയുന്നു എന്നത്ര പൌലോസ് പറയുന്നത്. ഇന്ന് അനേകം ആളുകൾ പള്ളിയിലൊക്കെ പോകുന്നവർ തന്നെ ആ അവാസ്തവിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. സുവിശേഷത്തിന്റെ സത്യം ശ്രവിക്കുവാൻ അവർക്ക് താൽപര്യമില്ല. തങ്ങൾക്ക് ബൈബിൾ പഠനം ഇഷ്ടമാണെന്ന് പറയുന്ന അനേകരെ ഇന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ മനസ്സില്ല. സത്യം കേൾക്കുവാൻ അവർക്ക് മനസ്സില്ല. ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷയുടെ പ്രമാണങ്ങളല്ല, ന്യായവിധിയുടെ പ്രമാണങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതത്രേ. തന്നെക്കാൾ ഉയർന്ന ശക്തിയാൽ താൻ വിധിക്കപ്പെടേണ്ടതാണെന്ന ആന്തരികമായൊരറിവ് മനുഷ്യനുണ്ട്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ഏതൊരു മനുഷ്യനും ഭയപ്പെടുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന സംഗതിയാണ് വരുവാനിരിക്കുന്ന ദൈവന്യായവിധി. ന്യായവിധിയെ സംബന്ധിച്ചിടത്തോളം ദൈവ തിരുവചനം വളരെ വ്യക്തമാണ്. ഏദൻസിൽ പ്രസംഗിച്ചപ്പോൾ വിശുദ്ധ പൌലോസ് അവരോട് പറഞ്ഞത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു എന്ന്. അപ്പോസ്തലപ്പെടുത്തിയുള്ള പുസ്തകം 17-ാം അധ്യായത്തിന് 31-ാം വാക്യം. നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയം വരുവാനിരിക്കുന്ന ന്യായവിധി എന്നിവയെക്കുറിച്ചും പൌലോസ് ഫെലിക്സിനോട് ന്യായവാദം ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. അത് ഫെലിക്സിനെ പരിഭ്രാന്തനാക്കി. വാസ്തവത്തിൽ വേറൊരു പ്രസംഗം കൂടി കേൾക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു. ഇന്ന് സ്ഥിതി അതുതന്നെയാണല്ലോ. ന്യായവിധിയെക്കുറിച്ചുള്ള ദൂതുകൾ കേൾക്കുവാൻ മനുഷ്യന് താൽപര്യമില്ല. ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യൻ വിധിക്കുന്നതിൽ നിന്നും ഭിന്നമാണ്. മനുഷ്യന് എല്ലാറ്റിന്റെയും നിജസ്ഥിതി അറിവില്ല എന്ന് മാത്രമല്ല, അവന്റെ വിധി ഭാഗികവും മുൻവിധിയോടുകൂടിയതുമായിരിക്കും. എന്നാൽ സകല വശങ്ങളും മനസ്സിലാക്കിയ ശേഷമാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ സ്ഥിതി ദൈവം അറിയുന്നു. അവൻ ആവശ്യം പോലെ സമയവും കൊടുക്കുന്നു. അവനായിരിക്കുന്നത് പോലെ തന്നെ അറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ന്യായം വിധിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കും ഇന്നാരെയും ഇന്നാരെയും ന്യായം വിധിക്കണമെന്ന്. അവർ നമുക്കും ലോകത്തിനും മുഴുവനും ദോഷം വരുത്തിയവരാകാം. എന്നാൽ താങ്കളെ ന്യായം വിധിക്കുന്നതിൽ താങ്കൾക്ക് താൽപര്യമുണ്ടോ? മനുഷ്യൻ ദൈവദൃഷ്ടിയിലെ പ്രകാരമായിരിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവം അവനെ വിധിക്കുന്നത്. ഇനിയും 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നിനയ്ക്കുന്നുവോ? മാനുഷികമായ നിയമങ്ങൾ ലംഘിച്ചാലും 4 വിധത്തിൽ രക്ഷപ്പെടുന്ന മനുഷ്യരുണ്ട്. 1, അവന്റെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക. ഒരുപക്ഷെ നമ്മിൽ പലരും ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ കുറ്റം കണ്ടുപിടിക്കപ്പെടാഞ്ഞതിനാലായിരിക്കും. 2, നീതിപീഠത്തിന്റെ അധികാരപരിധിയിൽ നിന്ന് രക്ഷപ്പെടുക. 3, പിടിക്കപ്പെട്ടതിന് ശേഷം നിയമപരമായ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും സാങ്കേതിക ഉപായം കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. 4, കുറ്റക്കാരെന്ന് കണ്ട ശേഷവും അവൻ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് ചില സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടുക. ദൈവന്യായവിധിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 വിധമായ രക്ഷാമാർഗങ്ങളിൽ ഒന്നും തന്നെ പ്രായോഗികമോ പ്രയോജനപ്രദമോ അല്ല എന്നോർക്കണം. താങ്കളുടെ തെറ്റ്, താങ്കളുടെ ലംഘനം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ അധികാര പരിധിക്ക് വെളിയിൽ പോകുവാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നോർക്കണം. ദൈവ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാങ്കേതികമായ മാർഗങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. തടവിൽ നിന്നും ഒരിക്കലും താങ്കൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് എബ്രായ ലേഖന എഴുത്തുകാരൻ ചോദിക്കുന്നു. 4-ാം വാക്യത്തിൽ, അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയാ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യവും നിരസിക്കുന്നുവോ? ദൈവത്തിന്റെ നന്മ ദൈവം മുൻപാകെ നമ്മെ മുട്ടുമടക്കിക്കേണ്ടതാകുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതത്രേ. എന്നാൽ അതിനു പകരം ദൈവത്തിന്റെ നന്മ ഇന്ന് മനുഷ്യരെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ടപ്പോൾ സങ്കീർത്തനക്കാരനായ ആസാഫിന് ആകെ പ്രയാസം തോന്നി. ദൈവം ദുഷ്ടന്മാരോടൊന്നും ദോഷമായി ചെയ്യുന്നതായി ആസാഫിന് തോന്നിയില്ല. സുഹൃത്തെ, ദുഷ്ടന്മാർ ദൈവത്തിന്റെ ശിക്ഷയെ അഭിമുഖീകരിച്ചേ മതിയാകൂ. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം, താങ്കൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചിട്ടില്ലാത്ത ഒരാളാകുന്നുവെങ്കിൽ, താങ്കളിൽ നിന്നും സകല നല്ല കാര്യങ്ങളും നീക്കിക്കളവാൻ പറയുന്ന ഒരു പ്രസംഗകനാണ് ഞാനെന്ന് ചിന്തിക്കരുതേ. താങ്കൾ യേശു കർത്താവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, താങ്കളുടെ പ്രത്യാശ ഈ ലോക ജീവിതത്തിൽ മാത്രമാണെങ്കിൽ, ഈ ലോകത്തെ എത്രത്തോളം ആസ്വദിക്കാമോ അത്രത്തോളം ആസ്വദിച്ചുകൊള്ളുക. ഇവിടെ ലഭിക്കാവുന്ന സകല സുഖങ്ങളും ആവോളം ഊറ്റിക്കുടിച്ചാലും, കുടിക്കാവുന്ന അത്രയും കുടിച്ചാട്ടെ, എത്രമാത്രം പാപം ചെയ്യാമോ അത്രയും ചെയ്യുക. കാരണം അടുത്ത ജീവിതത്തിൽ താങ്കൾക്ക് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നതാണ് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയുന്നത്. അങ്ങനെ ജീവിക്കുവാനാണ് താങ്കളുടെ താൽപര്യമെങ്കിൽ അതൊക്കെയും ഇവിടെ ലഭിക്കുമ്പോൾ അനുഭവിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ താങ്കൾ ചാകുമല്ലോ. പ്രിയ സുഹൃത്തെ, താങ്കൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ദയ താങ്കളെ അവങ്കിലേക്ക് നയിക്കുവാൻ കാരണമായി തീരേണ്ടതാണ്. വളരെ കഠിനമായ പദങ്ങളാണ് പൌലോസ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നത് വളരെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. അടുത്ത വാക്യം തന്നെ ഒന്ന് നോക്കിക്കേ, 5-ാം വാക്യം, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിലും ദൈവം താങ്കളോട് കരുണയുള്ളവനാണെന്നും അവിടുന്ന് താങ്കളെ നന്മ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും താങ്കൾ അറിയുന്നുണ്ട് എന്നത്ര എന്റെ വിശ്വാസം. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാനില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അക്ഷരികമായി മരിക്കേണ്ടി വരുന്ന ബഹുസഹസ്രം ജനങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കുക. താങ്കൾ എന്ത് നന്മ ചെയ്തിട്ടാണ് ഈ സമൃദ്ധിയൊക്കെ അനുഭവിക്കുന്നത്? ഒന്ന് ചിന്തിക്കൂ. ഇന്നും ദുഷ്ടത പ്രവർത്തിച്ചല്ലേ ജീവിക്കുന്നത്? ദൈവം താങ്കളെ ന്യായം വിധിക്കില്ല എന്നാണോ ചിന്തിക്കുന്നത്? ഞാൻ പേടിപ്പിക്കുകയല്ല, ന്യായവിധിയിൽ നിന്നും താങ്കൾ രക്ഷപ്പെടും എന്ന് കരുതുന്നോ? ദൈവത്തിന്റെ നന്മ എത്രമാത്രമാണെങ്കിലും താങ്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതാണ്. നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം നമ്മെ ഇന്ന് ശിക്ഷിക്കുന്നില്ല എന്നതൊരു ഉപാധിയായി കണ്ട് കൂടുതൽ പാപം ചെയ്യുന്നത് ഭോഷത്വമാകുന്നു. നാം ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. ദൈവം ഓരോ മനുഷ്യനും അവനവന്റെ പ്രവർത്തനത്തിന് തക്ക പ്രതിഫലം നൽകും. ന്യായവിധിക്കോ പ്രതിഫലത്തിനോ മാനദണ്ഡമായിരിക്കുന്നത് തികഞ്ഞ നീതിയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ പ്രകാശത്തിന്റെ മുൻപാകെ നിൽക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കപ്പെടുവാൻ സുബോധമുള്ള ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. കൊർന്നേലിയോസിനെ തന്നെ നോർക്കൂ. അവൻ നല്ലവനായ മനുഷ്യനായിരുന്നു, എന്നാൽ അവനും നഷ്ടപ്പെട്ടവനായിരുന്നു. പിന്നെ നാമൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണല്ലേ? 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ഈ രണ്ടാമത്തെ പ്രമാണത്തിൽ ഒരു ജീവിതഗതിയല്ല വിഷയമായിരിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. മറിച്ച് ഒരു ജീവിതഗതിയായിരിക്കും ന്യായവിധിയുടെ അടിസ്ഥാനം. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഓടി നടക്കുന്നവരെ അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് ന്യായം വിധിക്കും. അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വെളിപ്പാട് പുസ്തകം 20:12, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. നിത്യജീവനു വേണ്ടി പ്രയത്നിക്കണമെന്ന് വിചാരിക്കുന്നവന് അങ്ങനെ ചെയ്യാവുന്നതത്രേ. അവന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവൻ ന്യായം വിധിക്കപ്പെടും. എന്നാൽ അവർക്ക് ഒന്നും ലഭ്യമാകെയില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20:15. യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ താങ്കളുടെ പേരും ജീവപുസ്തകത്തിൽ ആയിത്തീരുന്നു. സുഹൃത്തെ, എത്ര മനോഹരമല്ലേ! നിത്യജീവൻ എന്നുള്ളത് നാം ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലമല്ല, പിന്നെയോ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു ദാനമാണ്. തുടർന്ന് ന്യായവിധിയുടെ 3 പ്രമാണം നോക്കുക. 11, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഇതും പഴയ നിയമത്തിലെ ശ്രേഷ്ഠമായ ഒരു പ്രമാണമായിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. ആവർത്തനം 10:17. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ശിമോൻ പത്രോസ് ഇത് മനസ്സിലാക്കി. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 10:34-35 ഞാൻ വായിച്ചത്. ദൈവത്തിന് ആരോടെങ്കിലും പ്രത്യേകമായ താൽപര്യമില്ല എന്ന് ഞാൻ പറയട്ടെ. അവൻ ആരെയും പ്രത്യേകമായി കരുതുന്നുമില്ല. സകല മനുഷ്യരും അവന്റെ മുൻപാകെ സമമാണ്. ഒരു പ്രത്യേക മതത്തിലായതുകൊണ്ടോ ഏതെങ്കിലും പ്രത്യേക സഭയിലായതുകൊണ്ടോ യാതൊരു പരിഗണനയും ലഭിക്കുമെന്ന് കരുതേണ്ടതില്ല. കുടുംബശ്രേഷ്ഠതയോ സംസ്കാര സമ്പന്നതയോ വിദ്യാഭ്യാസ കൂടുതലോ ഒരു ശ്രേഷ്ഠനായ പൌരൻ എന്ന വസ്തുതയോ ഒരു നല്ല വിശ്വാസ പ്രമാണമുണ്ടെന്ന കാര്യമോ ഒന്നും ദൈവം മുൻപാകെ യാതൊരു പ്രയോജനവും ചെയ്യില്ല. താങ്കൾക്കൊരു രക്ഷകനുണ്ടോ അതോ ഇല്ലയോ, അതുമാത്രമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് എന്റെ അഭിപ്രായമല്ല, ദൈവവചനത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ്. 12, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചുപോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ദൈവം ന്യായം വിധിക്കുന്നതിന്റെ മറ്റൊരു വലിയ പ്രമാണമാണിത്. അടുത്ത വാക്യത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് തന്നെ ശ്രദ്ധിക്കുക. 13, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ജാതികൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയോ അവനെ രക്ഷകനായി സ്വീകരിക്കുകയോ ചെയ്യാത്തതിൽ ആണ് നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയ സുഹൃത്തെ, അവർ പാപികളായതിനാലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സകല മനുഷ്യന്റെയും സ്ഥിതി അതുതന്നെയാണ്. മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്താൽ അല്ല അവർ രക്ഷിക്കപ്പെടുന്നത്. പിന്നെയോ, അവർക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചമനുസരിച്ച് അവർ ന്യായം വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. പലരും ചിന്തിക്കുന്നത് അവർ ഗിരിപ്രഭാഷണം അംഗീകരിച്ച് അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുമെന്നത്രേ. കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടും ഒന്നും പ്രയോജനമില്ല. അംഗീകരിക്കുകയും പ്രായോഗികമാക്കുകയും വേണം, അനുസരിക്കണം. ഇനിയും ഇതാ അഞ്ചാമത്തെ പ്രമാണം നോക്കിക്കാട്ട്. 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം ജാതികളെ അവരുടെ തന്നെ മനസ്സാക്ഷി അനുസരിച്ച് ന്യായം വിധിക്കും. പലരും ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ കേട്ടിട്ടില്ലാത്ത ആളുകൾ തങ്ങൾക്ക് ദൈവ വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ദൈവ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. എന്നാൽ അവർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നതത്രേ വാസ്തവം. അതിന്റെ വെളിച്ചത്തിലായിരിക്കും ദൈവം അവരെ ന്യായം വിധിക്കുന്നത്. 11 വരെയുള്ള വാക്യങ്ങളിൽ പൌലോസ് യഹൂദന്മാരുടെ കാര്യമായിരുന്നു സംസാരിച്ചത്. അവരുടെ പ്രത്യേക അവകാശങ്ങളും പദവികളും അംഗീകാരങ്ങളും, യഹൂദനുണ്ടായിരുന്ന ഒരു വലിയ പദവി എന്തായിരുന്നെന്നാൽ അവന് ന്യായപ്രമാണം ലഭിച്ചിരുന്നു എന്നതത്രേ. ഈ കാരണത്താൽ യഹൂദേതരനായ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞങ്ങൾക്ക് ഈ ന്യായപ്രമാണങ്ങളോ ദൈവകൽപ്പനകളോ ഒന്നും അറിയുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ദൈവം ഞങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നില്ല എന്ന്. യഹൂദന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു പദവിയും ലഭിച്ചിരുന്നില്ല എന്ന്. ഇങ്ങനെയുള്ള വാദത്തിന്റെ ഉത്തരമായി പൌലോസ് 2 അതിമഹത്തായ പ്രമാണങ്ങൾ വിളിച്ചറിയിക്കുന്നതും കൂടി ഞാൻ പറയട്ടെ. ഒന്ന്, ഒരു മനുഷ്യൻ അറിയുവാൻ ലഭിച്ച അവസരം കണക്കാക്കി ആ മനുഷ്യനെ ന്യായം വിധിക്കും. അവന് ന്യായപ്രമാണം അറിയാമെങ്കിൽ ന്യായപ്രമാണം അറിയാവുന്ന ഒരാളെ ന്യായം വിധിക്കുന്നതുപോലെ അവനെ ന്യായം വിധിക്കും. ന്യായപ്രമാണം അറിയില്ല എങ്കിൽ അതിനനുസരിച്ച് ന്യായം വിധിക്കും. ദൈവത്തിന്റെ പക്കൽ അന്യായമില്ലല്ലോ. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ജീവിച്ചിരുന്നവരുടെ കാര്യം എന്താകുമെന്നുള്ളതിന്റെയും സുവിശേഷം ഒരിക്കൽ പോലും കേൾക്കുവാൻ അവസരം ലഭിക്കാതെ മരിച്ചവരുടെ കാര്യവും ഇപ്പോൾ പറഞ്ഞ ഉത്തരത്തിൽ വിവരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ അറിയുവാൻ സാധിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിശ്വസ്തത വെച്ച് അവനെ ന്യായം വിധിക്കും. തനിക്ക് അറിവുള്ള കാര്യത്തിൽ പൂർണമായി അനുസരണം ഉള്ളവനായിരിക്കുന്നുവെങ്കിൽ അതിലുപരിയായി ദൈവം ഒന്നും ആവശ്യപ്പെടുന്നില്ല. 2, പക്ഷേ പൌലോസ് അത്രയും പറഞ്ഞ് നിർത്തുന്നില്ല. അവൻ പറയുന്നത്, എഴുതപ്പെട്ട ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് തന്നെ തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടാത്ത ഒരു ന്യായപ്രമാണമുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ജന്മവാസന എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാവുന്നതാണ്. ഇവിടെ പൌലോസിന്റെ വാദം എന്തെന്നാൽ, മനുഷ്യന്റെ സ്വഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ അവന്റെ പ്രകൃതത്തിൽ തന്നെ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നറിയുവാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പൌലോസിന്റെ പക്ഷം എഴുതപ്പെട്ട ന്യായപ്രമാണം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം എന്നാണ്. ദൈവം എല്ലാവരെയും ന്യായം വിധിക്കും. മനുഷ്യന് അറിവുള്ള കാര്യങ്ങളിൽ അവൻ എത്രമാത്രം അനുസരണമുള്ളവനായിരുന്നെന്നും അറിയുവാൻ അവസരം ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്നുള്ളതും വെച്ച് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും. അതുകൊണ്ട് ആരും ദൈവ ന്യായവിധിയിൽ നിന്നും ഒഴിയപ്പെട്ടവരാകും എന്ന് കരുതേണ്ടതില്ല. 16 വാക്യം കൂടി നമുക്ക് നോക്കാം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. നാം നല്ലവരാണെന്നല്ലേ നമ്മുടെ വിചാരം? അങ്ങനെ നാം നല്ലവരായിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് രക്ഷിക്കപ്പെടും എന്ന തെറ്റായ ചിന്താഗതി നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കുവാൻ പോകുകയാണ്. മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരക്കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുയേശുവിലൂടെയാണ് ദൈവം അവരെ ന്യായം വിധിക്കുന്നത്. മനുഷ്യ ഹൃദയത്തിലെ രഹസ്യങ്ങളെല്ലാം അവൻ അറിയുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. താങ്കളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ പുറത്തു വരുവാൻ താങ്കൾ താൽപര്യപ്പെടുന്നുണ്ടോ? താങ്കൾ പറഞ്ഞ നല്ല കാര്യങ്ങളല്ല, പിന്നെയോ താങ്കളിൽ ഉണ്ടായിട്ടുള്ള ചീത്ത വിചാരങ്ങൾ, താങ്കൾ തലയിലിട്ട് താലോലിച്ച ആ ചിന്തകൾ, ഹോ, അത് ഭയങ്കരം തന്നെയാണല്ലേ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് രക്ഷയ്ക്കും വിടുതലിനുമായി യേശുവിന്റെ അടുത്തേക്ക് നാം ഓടിച്ചെല്ലുവാൻ നിർബന്ധിതരാകുന്നത്. നാം എത്ര വലിയ പാപികളാണ്. ദൈവം മതഭക്തരായ ആളുകളെ ന്യായം വിധിക്കുവാൻ പോകുന്നു. പ്രത്യേകിച്ച് യഹൂദ ജനത്തെ ദൈവം ന്യായം വിധിക്കും. കാരണം അവർക്ക് ദൈവം നേരിട്ട് നൽകിയ ഒരു മതവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ദൈവം അവരെ അത്രമാത്രം സ്നേഹിച്ച് താലോലിച്ചു. എന്നാൽ അവർ അത് തള്ളിക്കളഞ്ഞു. നമ്മുടെ അവസ്ഥയും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല അല്ലേ? താങ്കളുടെ സ്ഥിതി എന്താകുന്നു? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അതിമഹത്തായ രക്ഷയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അത് കർത്താവെ ഞങ്ങൾ കൂടുതൽ ഗൌരവമായി കണ്ടങ്ങെ പിൻപറ്റുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചാട്ട്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-42-55-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-42-55-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും. പകരം എന്തു നൽകും ഞാനി, നന്ദിയാലെന്നും വാട്ടിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനി, നന്ദിയാലെന്നും വാട്ടിടും സൃഷ്ടാവേ. ആടി ണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. ആടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയേ, പകരം എന്തു നൽകും.